You're with SBS Radio. Find more great stories in your language at sbs.com.au.
ഓസ്ട്രേലിയയിൽ എങ്ങനെ ഒരു ജോലി കണ്ടെത്താം? SBS മലയാളം റേഡിയോ പോഡ്കാസ്റ്റിലേക്ക് പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഓസ്ട്രേലിയയിൽ കുടിയേറിയെത്തുന്നവർക്ക് പുതിയതായി ഒരു ജോലി കണ്ടെത്താനും അല്ലെങ്കിൽ ഒരു ജോലി ചെയ്യുന്നവർക്ക് മറ്റൊരു ജോലിയിലേക്ക് മാറാനും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്ന കാര്യമാണ് SBS മലയാളം റേഡിയോ ഈ പോഡ്കാസ്റ്റുകളിലൂടെ പരിശോധിക്കുന്നത്. ഈ പരമ്പരയിലെ ആദ്യ പോഡ്കാസ്റ്റിൽ ഓസ്ട്രേലിയൻ ജോലിക്കായി അപേക്ഷ അയക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന കാര്യം നമ്മൾ പരിശോധിച്ചിരുന്നു. പോഡ്കാസ്റ്റിൻ്റെ ആദ്യ ഭാഗം SBS മലയാളം വെബ്സൈറ്റിലും SBS റേഡിയോ ആപ്പിലും ശ്രോതാക്കൾക്ക് കേൾക്കാവുന്നതാണ്. അല്ലെങ്കിൽ ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും ഐട്യൂൺസിലും ഈ പോഡ്കാസ്റ്റ് ലഭ്യമാകും. മെൽബണിൽ കരിയർ കൺസൾട്ടൻ്റായി ദീർഘകാലമായി പ്രവർത്തിക്കുന്ന ദീപ മാത്യൂസാണ് ജോലി കണ്ടെത്താൻ സഹായിക്കുന്ന കാര്യങ്ങൾ SBS മലയാളത്തിലൂടെ വിശദീകരിക്കുന്നത്. ഇന്നിപ്പോൾ ഓസ്ട്രേലിയയിൽ ജോലിക്കായി റെസ്യൂമേ തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന കാര്യമാണ് ദീപ മാത്യൂസ് വിശദീകരിക്കുന്നത്. അതിലേക്കാണ് നമ്മൾ പോകുന്നത്. ശ്രീമതി ദീപ മാത്യൂസ്, കഴിഞ്ഞ ആഴ്ച നമ്മൾ ആപ്ലിക്കേഷനെ കുറിച്ചാണ് സംസാരിച്ചത്. ഇന്നിപ്പോൾ റെസ്യൂമേയിലേക്ക് വരുമ്പോൾ റെസ്യൂമേയിൽ ഏറ്റവും എല്ലാവർക്കും ഉണ്ടാകാവുന്ന പ്രധാനപ്പെട്ട ഒരു സംശയമാണ് എത്ര പേജായിരിക്കണം ഓസ്ട്രേലിയയിൽ ജോലിക്കായി അപേക്ഷിക്കുമ്പോൾ റെസ്യൂമേയിൽ വേണ്ടി വരിക എന്നുള്ളതാണ്. എത്ര പേജാണ് സാധാരണ രീതിയിൽ വേണ്ടി വരിക? അതുപോലെ തന്നെ റെസ്യൂമേ എഴുതുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
ബിജു, അത് വളരെ സത്യം പറഞ്ഞാൽ അത് വളരെ ഒരു സബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ ഒരു യങ് ഗ്രാജുവേറ്റ്സ് പോലും ഇവിടെ 2 pages ചെയ്തു. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന മിക്ക പ്രൊഫഷണൽസിന് ഒരു 5 years എങ്കിലും എക്സ്പീരിയൻസ് ഉണ്ട്, 5 to 7 years. അപ്പൊ ഞാൻ പറയുന്ന ഒരു 3 to 4 pages ആയാലും കുഴപ്പമില്ല. പക്ഷെ ഞാൻ ഒരു കുറെ ടിപ്സ് തരാം അത് ഷോർട്ടൻ ചെയ്യാൻ. ഇപ്പം പല ആപ്ലിക്കേഷൻസ് ഞാൻ ഇങ്ങനെ കൺസൾട്ടിങ്ങിൽ കണ്ടിട്ടുള്ളതിൽ അവരുടെ ഒരു 5 lines യൂസ് ചെയ്യുന്ന പ്രീവിയസ് കമ്പനിയെ ഡിസ്ക്രൈബ് ചെയ്യണം. ഇപ്പൊ എംപ്ലോയറിന് പ്രീവിയസ് കമ്പനി അല്ല അറിയണ്ടേ, നമ്മളെ അറിയണ്ടേ? അപ്പം ഓബ്വിയസ് ആയിട്ടുള്ള എംപ്ലോയേഴ്സ് IBM, ഇൻഫോസിസ്, മുംബൈ യൂണിവേഴ്സിറ്റി, അഡാനി ഗ്രൂപ്പ്, അവരെ ഒന്നും ഡിസ്ക്രൈബ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. പക്ഷെ അതേസമയത്ത് ഇപ്പം ലേക്ക് ഷോർ ഹോസ്പിറ്റൽ ആണ് വിചാരിച്ചോ കൊച്ചിയിലെ, അതിപ്പോ ഇവിടെ ഉള്ള ആൾക്കാർക്ക് അറിയത്തില്ല. അപ്പൊ അത് ഷോർട്ടൻ ചെയ്യാനായിട്ട് HR ഓഫീസർ ലേക്ക് ഷോർ ഹോസ്പിറ്റൽ നേടിയിട്ട് ബ്രാക്കറ്റിൽ എഴുതുക, ഹോസ്പിറ്റൽ ഇൻ ഇന്ത്യ എംപ്ലോയിങ് 400 staff. അത്രയും മാത്രം എഴുതിയാൽ മതി. അതിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് സ്പേസ് കിട്ടും. അപ്പൊ നിവൃത്തി ഉണ്ടെങ്കിൽ CV ഫോക്കസ് സ്പേസ് വേസ്റ്റ് ചെയ്യാത്ത നമ്മളെ മാർക്കറ്റ് ചെയ്യാവുന്ന ഇൻഫർമേഷൻ എഴുതുക. പിന്നെ ഒരു കാര്യം നമുക്ക് ചെയ്യാവുന്ന റെഫറീസിന്റെ പേരും അഡ്രസ്സും ഇമെയിൽ അഡ്രസ്സും കൊടുക്കുമ്പോൾ തന്നെ ഒരു 5-6 ഈ ലൈൻസ് അങ്ങ് പോകും. അതിന് പകരം റെഫറീസ് വിൽ ബി പ്രൊവൈഡഡ് അപ്പോൺ റിക്വസ്റ്റ്, അത്രയും മാത്രം എഴുതിയാൽ മതി.
അതിന്റെ ആവശ്യമുള്ളൂ റെസ്യൂമേയിലേ?
അതിന്റെ ആവശ്യമുള്ളൂ, അൺലെസ് അവർ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് റെഫറീസ് മസ്റ്റ് ബി പ്രൊവൈഡഡ്.
റെസ്യൂമേയിൽ സാധാരണ രീതിയിൽ കണ്ടുവരുന്ന ഒരു കാര്യം, ചിലരെങ്കിലും ചെയ്യുന്ന ഒരു കാര്യം, എല്ലാ ജോലികൾക്കും ഒരേ റെസ്യൂമ തന്നെ അയക്കുന്ന ഒരു രീതി കണ്ടുവരാറുണ്ട്. ഇത് എത്രത്തോളം നല്ലതാണ്? അതുപോലെ തന്നെ ഒരു പ്രശ്നമുള്ളത്, എല്ലാ ജോലിക്കും ഓരോ പ്രത്യേകമായി ഓരോ റെസ്യൂമേ തയ്യാറാക്കണമെങ്കിൽ അതിന് ഒരുപാട് സമയമെടുക്കുകയും ചെയ്യും. ഇത് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ കഴിയും?
ശരിയാ ദീജു, ഇപ്പൊ നമ്മൾ ഒരു ദിവസം നമ്മൾ 3 applications കണ്ട, ആ 3 എണ്ണത്തിന് അപ്ലൈ ചെയ്യണമെങ്കിൽ അത് തന്നെയായി 6 hours. അത് വളരെ ടൈം കൺസ്യൂമിങ് ഒരു പ്രോസസ്സാണ്. അപ്പം പല സംഗതികളും നമുക്ക് ശ്രദ്ധിക്കാവുന്ന, ഒന്നാമത് നമ്മൾ നോർമൽ പ്രാക്ടീസിൽ നമ്മൾ ആപ്ലിക്കേഷനിൽ എഴുതുന്നത് വാട്ട് ഡിഡ് ഐ ഡു ഇല്ലേ.
അപ്പം
ഐ വാസ് റെസ്പോൺസിബിൾ ഫോർ XXX എന്ന എഴുതുന്നത്. അപ്പൊ ഐ ആം ഗോയിങ് ടു പ്രൊപ്പോസ് എ പാരഡൈം ഷിഫ്റ്റ്. ഞാൻ പറയുന്നത് ഡോണ്ട് റൈറ്റ് വാട്ട് യു ഡിഡ്, റൈറ്റ് വാട്ട് യു അച്ചീവ്ഡ്. അപ്പം ഫോർ എക്സാമ്പിൾ, ഐ മാനേജ്ഡ് എ പ്രോജക്ട് വർത്ത് 50 lakhs എന്ന് പറഞ്ഞാൽ ഒരു എംപ്ലോയറായിട്ട് എനിക്ക് അതുകൊണ്ട് എന്താ, മേക്സ് നോ ഡിഫറൻസ്. അതിന് പകരം സേ ഐ എസ്റ്റാബ്ലിഷ്ഡ് എ ന്യൂ പ്രൊഡക്ഷൻ ഫെസിലിറ്റി അറ്റൈനിങ് ആൻ ഓൺഗോയിങ് കോസ്റ്റ് സേവിംഗ് ഓഫ് ₹300,000. അങ്ങനെ പറഞ്ഞാൽ ഞാൻ ആലോചിക്കും, ഓ ഈ ദിസ് പേഴ്സൺ നോസ് ഹൗ ടു മാനേജ് ബിഗ് പ്രോജക്ട്സ്, ഹൗ ടു മാനേജ് എ ബജറ്റ് ആൻഡ് ഹാസ് ബീൻ ഏബിൾ ടു ഗെറ്റ് സം സിഗ്നിഫിക്കന്റ് ഔട്ട്കംസ്.
ഇപ്പോൾ നൽകിയൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ വലിയ വലിയ ജോലികളുടെയാണ്, മറിച്ച് ഒരു ചെറിയ ജോലിയാണെങ്കിൽ പോലും ആ മേഖലയിൽ നമ്മൾ എന്ത് നേടി എന്നുള്ളതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം എന്നുള്ളതാണോ?
തീർച്ചയായിട്ടും. അപ്പം ഇന്നത്തെ ഈ റെസ്യൂമേ ഇച്ചൂടെ ഈസി ആക്കാൻ ഒരു കാര്യം ചെയ്യാവുന്ന, ഇങ്ങനത്തെ കുറെ മേജർ സ്കിൽസ് എഴുതി റെഡി ആയിട്ട് വെക്കുക. ഇപ്പം ഫോർ എക്സാമ്പിൾ, മിക്ക ജോലികളും ചോദിക്കുന്ന റിട്ടൺ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, വളരെ ബേസിക് ജോലിയായാലും സീനിയർ ജോലിയായാലും. അപ്പം അതിനെപ്പറ്റി ഒരു പാരഗ്രാഫ് ഉണ്ടാക്കി വെക്കുക. അപ്പൊ എന്നിട്ട് ഇങ്ങനെ പറയല്ല, ഐ ഹാവ് വെരി ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, പക്ഷെ ഉണ്ടെന്ന് പ്രൂവ് ചെയ്യുക. അപ്പം അച്ചീവ്മെന്റ് പറയുക, ഐ പ്രിപ്പയർ ദ പ്രോജക്ട് പ്രപ്പോസൽ വിച്ച് എനേബിൾ ദ ഹോസ്പിറ്റൽ ടു സെക്യൂർ എ ഗവൺമെന്റ് ഗ്രാന്റ് ഓഫ് റുപ്പീസ് 50,000. അപ്പൊ അത് നമ്മുടെ സ്കില്ലുകൊണ്ട് നമ്മൾ എഴുതിയ ഒരു ടെൻഡറിൽ നിന്നാണ് ആ പൈസ കിട്ടിയത്, അതാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. അങ്ങനെ കുറെ ഗ്രൂപ്പ്സ് ഓഫ് സ്കിൽസ് ഉണ്ടാക്കി വെക്കുക. ഒരെണ്ണം കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ഒരെണ്ണം നെറ്റ്വർക്കിംഗ് സ്കിൽ, ഒരെണ്ണം ടെക്നിക്കൽ സ്കിൽസ്, ഒരെണ്ണം പ്രോജക്ട് മാനേജ്മെന്റ് സ്കിൽസ്, ഒരെണ്ണം പീപ്പിൾ സ്കിൽസ്. എന്നിട്ട് നമ്മൾ ജോലിയെ പറ്റി റിസർച്ച് ചെയ്യുമ്പം അവരെന്തൊക്കെയാ ചോദിച്ചിട്ടുള്ളത് അത് എടുത്ത് അതിൻ്റെ അകത്തോട്ട് കോപ്പി പേസ്റ്റ് ചെയ്യുക. അപ്പൊ ഇച്ചിരി കൂടെ ഈസിയായി. എന്തായാലും ശരിക്കും ഷോർട്ട് കട്ട്സ് ഇല്ല, പക്ഷേ ദീജു നേരത്തെ പറഞ്ഞ പോലെ ഒരിക്കലും ഒരേ റെസ്യൂമേ എല്ലാവർക്കും അയക്കാൻ പാടില്ല. അവർ ആ ജോബ് ആഡിൽ എന്തോ ചോദിച്ചിരിക്കുന്നത് അതിനോട് മാത്രമേ റെസ്പോണ്ട് ചെയ്യാവൂ.
അതിൽ ഒരു സംശയം ചോദിക്കാനുള്ള, പലപ്പോഴും റെസ്യൂമേ നമ്മൾ ഓവർ ക്വാളിഫൈഡ് ആയെന്നുള്ള പ്രശ്നം വരാറുണ്ടല്ലോ, അത്തരത്തിൽ നമുക്കൊരു കൂടുതൽ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്നത് നല്ലതാണോ റെസ്യൂമേ നിന്ന്?
അത് വളരെ ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ആ ദീജു. ഇപ്പം ശരിക്കും പറഞ്ഞാല് എംപ്ലോയേഴ്സും വളരെ യൂസ്ഡ് ആയി. ഇപ്പം PhD കാര് പോലും ഫോർ എക്സാമ്പിൾ യുനോ മാർക്കറ്റിംഗ് ഓഫീസറോ പ്രോജക്ട് ഓഫീസറിന്റെ ഒക്കെ ജോലി ചെയ്യാറുണ്ട്. അപ്പൊ ഇപ്പൊ എംപ്ലോയേഴ്സ് അതിൻ്റെ വളരെ യൂസ്ഡ് ആ. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ, നമ്മൾ ആ സ്കിൽസ് എഴുതുമ്പം ഇപ്പൊ നമ്മൾ വളരെ ഹൈലി ക്വാളിഫൈഡ് ആ, വളരെ സീനിയർ പൊസിഷനിലിരുന്നിട്ടുണ്ടെങ്കിൽ ആ സീനിയർ റോൾസ് മാത്രം എഴുതി വെച്ചാൽ ചിലപ്പോൾ എംപ്ലോയറിന് ഒരു പേടി വരും. ഇപ്പം ഫോർ എക്സാമ്പിൾ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ചോദിക്കുമ്പം റോട്ട് എ സ്ട്രാറ്റജിക് പ്ലാൻ ഫോർ ദ ഹോൾ ഓർഗനൈസേഷൻ, അങ്ങനെ പറഞ്ഞ എംപ്ലോയർ വിചാരിക്കും അയ്യോ ഒരു കൊച്ചു ജോലി കിട്ടിയ ഇയാൾ ബോർഡായി പോവാന്ന്. പക്ഷെ അതേസമയത്ത് പല പ്രാവശ്യവും ഒരു സ്ട്രാറ്റജിക് പ്ലാൻ എഴുതുന്ന ആൾ തന്നെ ചിലപ്പം ഒരു മീറ്റിംഗിന്റെ അജണ്ടയും മിനിറ്റ്സും ഉണ്ടാക്കും. അപ്പൊ ആ സ്ട്രാറ്റജിക് പ്ലാൻ പറയുന്നതിന് പകരം അജണ്ട പ്രിപ്പയർഡ് അജണ്ട ആൻഡ് മിനിറ്റ്സ് ഫോർ ദ മന്ത്ലി മാനേജ്മെന്റ് മീറ്റിംഗ് അത് എഴുതുക.
ഓക്കെ,
അപ്പൊ അത് വായിച്ചു നോക്കുമ്പം അങ്ങനെ എഡ്യൂക്കേഷന്റെ ആ ഫോക്കസ് അങ്ങ് പോയി, കൂടുതൽ ഒരു ബേസിക് ലെവൽ സ്കിൽസ് കൂടെ ഉണ്ടല്ലോ എന്ന് വരും.
തീർച്ചയായും.
പിന്നെ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ചെയ്യാവുന്നത്, ഞാൻ ശരിക്കും എല്ലാ റെസ്യൂമേക്കും കൂടുതൽ ഇതാണ് സജസ്റ്റ് ചെയ്യുന്നത്, നമ്മുടെ എഡ്യൂക്കേഷൻ ആദ്യം എഴുതാതെ എഡ്യൂക്കേഷൻ അവസാനം എഴുതുക. അപ്പം റെസ്യൂമേ സ്റ്റാർട്ട് ചെയ്യുമ്പം നമ്മൾ നെയിമും കോൺടാക്ട് ഡീറ്റെയിൽസും കൊടുത്തു കഴിഞ്ഞ് കീ സ്കിൽസ് അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് ഹിസ്റ്ററി എഴുതുക. പിന്നെ ഏറ്റവും അവസാനം വേണം എഡ്യൂക്കേഷൻ എഴുതാൻ. അപ്പൊ അത് അത്രയും നമ്മുടെ ഇങ്ങനെ എംഫസൈസ് ചെയ്ത് മുന്നിലോട്ട് വരത്തില്ല.
പേഴ്സണൽ ഡീറ്റെയിൽസ് റെസ്യൂമേയിലും മറ്റും ഉൾക്കൊള്ളിക്കുന്നത് ഇവിടെ ആവശ്യമുണ്ടോ?
അപ്പൊ ശരിക്കും ദീജു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ എംപ്ലോയ്മെന്റ് ലോസ് ഉള്ളതുകൊണ്ട് എന്റെ അഭിപ്രായത്തിൽ നമ്മൾ ഒരിക്കലും ഏജോ ഡേറ്റ് ഓഫ് ബർത്തോ മാരിറ്റൽ സ്റ്റേറ്റസോ എത്ര പിള്ളേരുണ്ടെന്നോ ഡ്രൈവേഴ്സ് ലൈസൻസ് നമ്പറോ ഒന്നും വെക്കാൻ പാടില്ല. അത് രണ്ട് റീസൺ ഉണ്ട്. ഒന്ന്, നമ്മൾ അങ്ങനത്തെ ഇൻഫർമേഷൻ ഒക്കെ വെക്കുമ്പം നമ്മൾ കൊടുക്കുന്ന ഒരു ഇംപ്രഷൻ ഈ എംപ്ലോയറിന്, യു ആർ ആൻ അമച്വർ ഇൻ ദിസ് കൺട്രി, നമുക്ക് ഇവിടുത്തെ റൂൾസും റെഗുലേഷൻസ് ഇപ്പോഴും അറിയത്തില്ല. അപ്പൊ എംപ്ലോയർ ആലോചിക്കും യു ഇയാൾ ഒരു കൾച്ചറൽ ഫിറ്റ് ആവുമോ, വിൽ ദിസ് പേഴ്സൺ ദിസ് മാൻ ഓർ വുമൻ ബി ഏബിൾ ടു അഡ്ജസ്റ്റ് വിത്ത് മൈ സ്റ്റാഫ് എന്നുള്ള ഒരു ഇംപ്രഷനാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം അങ്ങനത്തെ ആ ഇൻഫർമേഷൻ കൊണ്ട് ഒന്നാമത് ഒരു ഗുണവും ഇല്ല, രണ്ടാമത് നമ്മൾ അത് ശരിക്കും ഒരു നെഗറ്റീവ് ഒപ്പീനിയൻ ആണ് കൊടുക്കുന്നത്. അതുകൊണ്ട് നിവൃത്തി ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യണം. അതേസമയത്ത് ഗ്യാപ്സ് ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ പല ലേഡീസും ഇപ്പം പിള്ളേരുണ്ടാവുമ്പം 5 years ചിലപ്പം ജോലിയൊന്നും ചെയ്തിട്ടില്ല. നമുക്കിവിടെ ഓസ്ട്രേലിയയിലുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ അതൊരു നെഗറ്റീവായിട്ടല്ല നമ്മൾ കാണുന്നത്, അത് വളരെ ഒരു അക്സെപ്റ്റഡ് ഫാക്ടറാണ്. ഇവിടെ പലരും ഗ്യാപ് ഇയർ എടുക്കും പഠിത്തത്തിൻ്റെ ഇടയ്ക്ക്, 3 വർഷം ട്രാവൽ ചെയ്തിട്ട് പിന്നെ തിരിച്ചു വരും ജോലി നോക്കാൻ. അപ്പൊ ഇവിടെ അതൊരു അക്സെപ്റ്റഡ് ഫാക്ടറാണ്. പക്ഷെ റെസ്യൂമേ നമ്മൾ ശ്രദ്ധിക്കേണ്ടി അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം.
ഓക്കെ, അങ്ങനെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ കൃത്യമായി എങ്ങനെയാ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുക?
ഇപ്പം ഫോർ എക്സാമ്പിൾ 2010 to 2013, ഇപ്പൊ ഞാൻ യങ് മദേഴ്സിനോട് പറയുന്ന അല്ലെങ്കിൽ മദേഴ്സിനോട് ഞാൻ പറയുന്ന 2010 to 2013 ഹോം മേക്കർ ഇന്ന് എഴുതുക. അപ്പം പിന്നെ നമ്മൾ ആലോചിച്ച് നോക്കേണ്ടി, ഒരു ഹോം മേക്കർ ആവുമ്പോൾ നമ്മൾ പല സ്കിൽസും ഡെവലപ്പ് ചെയ്തിട്ടില്ലേ. എന്നിട്ട് അതിന്റെ അടിയിൽ എഴുതുക ഡെവലപ്ഡ് ബഡ്ജറ്റ് മാനേജ്മെന്റ് സ്കിൽസ്, ടൈം മാനേജ്മെന്റ് സ്കിൽസ് വൈ ലുക്കിംഗ് ആഫ്റ്റർ മൈ ഫാമിലി ആൻഡ് കണ്ടിന്യൂയിങ് ടു ഡെവലപ്പ് മൈ പ്രൊഫഷണൽ എബിലിറ്റീസ്.
അതായത് പേഴ്സണൽ ഡീറ്റെയിൽസ് വേണ്ടെങ്കിൽ പോലും പേഴ്സണൽ ഡീറ്റെയിൽസിൽ നിന്ന് കൊണ്ടുവരാവുന്ന പ്രൊഫഷണൽ എബിലിറ്റീസ് കേപ്പബിലിറ്റീസ് ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്.
അതെ അതെ, വളരെ ഇമ്പോർട്ടന്റ് ആ, പ്രത്യേകിച്ച് ഗ്യാപ്പ് ഉള്ള റെസ്യൂമേസിൽ. പക്ഷെ ആ ഗ്യാപ്സ് ഒരിക്കലും നെഗറ്റീവായിട്ട് കാണല്ല. പുതിയ മൈഗ്രൻസിന് അത് വലിയൊരു വറിയാ, ഞാൻ 3 വർഷം ജോലി ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഞാൻ ഒന്നും ചെയ്യാതിരുന്നു, എംപ്ലോയർ എങ്ങനെ അത് കാണുമെന്ന് അത് എക്സ്പ്ലെയിൻ ചെയ്താൽ അത് ഒരിക്കലും നമുക്കൊരു നെഗറ്റീവായിട്ട് വരത്തില്ല. ഇപ്പൊ ഇവിടെ തന്നെ പലരും 10 years കഴിഞ്ഞ് റിട്രെഞ്ച്മെന്റ് വന്ന ജോലി പോയിട്ടുണ്ട്. അപ്പൊ ആ ഇപ്പൊ ഫോർ എക്സാമ്പിൾ 2013 റീട്രെഞ്ച്ഡ് ആയി, 2015 ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുന്നു നമ്മൾ. അപ്പൊ ആ 2 years നമ്മൾ എന്തോ ചെയ്തു എന്നുള്ള വേണം നമ്മൾ കാണിക്കാൻ. ഇപ്പൊ കറന്റ് എക്കണോമിക് ക്ലൈമറ്റിൽ ജോലി പോകുന്നത് ഇറ്റ്സ് എ വെരി കോമൺ തിങ്. അത് മിക്ക എംപ്ലോയീസ് ഇപ്പൊ അത് വളരെ നെഗറ്റീവായിട്ടല്ല കാണുന്നത്, ഇറ്റ്സ് മോർ നമ്മൾ ആ സമയം കൊണ്ട് എന്തോ ചെയ്തു, നമ്മൾ വോളണ്ടറി ആയിട്ട് വല്ലതും ചെയ്തോ. അപ്പൊ ഒരു ഹോം മേക്കർ വീട്ടിൽ ഇരുന്ന് ഫാമിലിയെ നോക്കി സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നു എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. ആ ഗ്യാപ്പ് അവിടെ കിടക്കുമ്പോഴാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്.
തീർച്ചയായും. എന്തായാലും റെസ്യൂമേ കഴിഞ്ഞ് അവസാനമായി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഓസ്ട്രേലിയയിൽ ഒരുപക്ഷെ നമ്മൾ ഇന്ത്യയിലൊന്നും കാണാത്തൊരു കാര്യമാണ് സെലക്ഷൻ ക്രൈറ്റീരിയ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓസ്ട്രേലിയയിൽ വരുമ്പോൾ എല്ലാവർക്കും ഒരു പലപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യമാണ് സ്റ്റേറ്റ്മെന്റ് എഗൈൻസ്റ്റ് സെലക്ഷൻ ക്രൈറ്റീരിയ. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അത് എങ്ങനെയാണ് എഴുതാനുള്ളത്?
ദിജു, എനിക്കും സെലക്ഷൻ ക്രൈറ്റീരിയ എന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിയാ. എന്താന്ന് വെച്ചാൽ അത് വളരെ ഒരു ലോങ് ആൻഡ് എലാബറേറ്റ് പ്രോസസ് ആണ്. പക്ഷെ ഞാൻ പറയുന്നത് നമ്മൾ അതിനെ കാണേണ്ടത് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ്. ഇപ്പൊ നമുക്ക് റെസ്യൂമേ ഉള്ളത് ആകെ 2-3 pages, കവർ ലെറ്റർ ഉള്ള 1 page. നമ്മുടെ പല അക്കംപ്ലിഷ്മെന്റ്സ് നമുക്ക് അതിൻ്റെ അകത്ത് എഴുതാൻ പറ്റത്തില്ല. അപ്പൊ ആ അക്കംപ്ലിഷ്മെന്റ്സ് എല്ലാം എഴുതാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ് ഈ സെലക്ഷൻ ക്രൈറ്റീരിയ. അപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ തരാം. ദിജു, യു ക്യാൻ അപ്ലോഡ് ദിസ് ടു ദ വെബ്സൈറ്റ്. ഓസ്ട്രേലിയൻ പബ്ലിക് സർവീസിന്റെ വെബ്സൈറ്റിൽ ക്രാക്കിംഗ് ദ കോഡ് എന്നും പറഞ്ഞ കുറെ ഫാക്ട് ഷീറ്റ്സ് ഉണ്ട്. അപ്പം ഫാക്ട് ഷീറ്റ് 5 റിഫർ ചെയ്യുന്നതാണ് ഈ സെലക്ഷൻ ക്രൈറ്റീരിയയോട്. അപ്പൊ അവിടെ അവർ ക്ലിയർ ആയിട്ട് കുറെ ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ട് എങ്ങനെ ഈ സെലക്ഷൻ ക്രൈറ്റീരിയ എഴുതണ്ടെന്ന്. അപ്പം പബ്ലിക് സർവീസിന്റെ എക്സാമ്പിൾസിന് അവർ പറയുന്നത് ഒരു പാരഗ്രാഫ് ആയിട്ട് എഴുതാനാ. So that's good, public service. Na. പക്ഷെ ഇപ്പം പ്രൈവറ്റ് കമ്പനീസോ എഡ്യൂക്കേഷണൽ ഇൻഡസ്ട്രിയിലോ നമ്മൾ അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഡോട്ട് പോയിന്റ്സ് ആയിട്ട് എഴുതുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇൻഫർമേഷൻ ഇൻക്ലൂഡ് ചെയ്യാൻ. അപ്പൊ നമ്മൾ സെലക്ഷൻ ക്രൈറ്റീരിയയിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നമുക്ക് വേണ്ടിയ പ്രാക്ടിക്കൽ എക്സാമ്പിൾസ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഐ ഹാവ് വെരി ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഐ എം വെരി ഗുഡ് അറ്റ് ടോക്കിംഗ് ടു പീപ്പിൾ, അങ്ങനെയല്ല പറയേണ്ടത്, നമ്മൾ എക്സാമ്പിൾ കൊടുക്കണം. അപ്പൊ ഇപ്പം ഫോർ എക്സാമ്പിൾ അവർ വെർബൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ചോദിക്കുവാണെങ്കിൽ പറയുക, പ്രസന്റഡ് എ പേപ്പർ അറ്റ് എ കോൺഫറൻസ് വിത്ത് 1200 ഡെലിഗേറ്റ്സ്. അപ്പൊ ദാറ്റ് ഷോസ് ദാറ്റ് യു ഹാവ് ദി എബിലിറ്റി ടു സ്റ്റാൻഡ് അപ്പ് ആൻഡ് സ്പീക്ക്. അല്ലെങ്കിൽ സ്റ്റാഫ് സൂപ്പർവിഷനെ പറ്റി ചോദിക്കുക. സ്റ്റാഫ് സൂപ്പർവിഷൻ എക്സ്പീരിയൻസ് ഉള്ള ഒരാള് ഐ ക്യാൻ മാനേജ് ടീംസ് എന്ന് പറയുന്നതിന് പകരം മാനേജ്ഡ് ടീംസ് കംപ്രൈസിംഗ് ഓഫ് 5-15 സ്റ്റാഫ്. അല്ലെങ്കിൽ മാനേജ്ഡ് ക്രോസ് ഫങ്ഷണൽ ടീംസ് കംപ്രൈസിംഗ് ഓഫ് HR പേഴ്സണൽ, IT പ്രൊഫഷണൽസ്, അങ്ങനെ എഴുതുക. അപ്പം വളരെ ക്ലിയർ എക്സാമ്പിൾ,
സ്പെസിഫിക് ആവാന്നുള്ളതാണ്.
അതാണ് ഈ സെലക്ഷൻ ക്രൈറ്റീരിയനെ എക്സ്പെക്ട് ചെയ്യുന്നത്. ഒരു ഷോർട്ട് കട്ട് നമുക്ക് എടുക്കാവുന്നത്, പിന്നെയും പലതും ഇങ്ങനെ കോമൺ ആയിട്ടുള്ളത് പ്രിപ്പയർ ചെയ്ത് റെഡി ആയിട്ട് വെക്കുക. പിന്നെ അത് നമുക്ക് പിറ്റ ആപ്ലിക്കേഷന് വരുമ്പോൾ, നെക്സ്റ്റ് ആപ്ലിക്കേഷന് പിന്നെ യൂസ് ചെയ്യാം.
തീർച്ചയായും. ഓസ്ട്രേലിയയിൽ ജോലികൾക്കായി അപേക്ഷ അയക്കുമ്പോൾ അപേക്ഷയും കവർ ലെറ്ററും റെസ്യൂമേയും എങ്ങനെ എഴുതാമെന്നതിനെ കുറിച്ചാണ് കഴിഞ്ഞ 2 episodes നമ്മൾ നോക്കിയത്. എന്തായാലും ഈ പരമ്പരയുടെ അടുത്ത ഭാഗത്തിൽ ഇന്റർവ്യൂവിന് തയ്യാറെടുക്കുമ്പോൾ, ഇന്റർവ്യൂ അഭിമുഖീകരിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. വളരെയധികം നന്ദി ശ്രീമതി ദീപ മാത്യൂസ് ഇത്രയും കാര്യങ്ങൾ ഇന്ന് സംസാരിച്ചതിന്.
ഓസ്ട്രേലിയയിൽ എങ്ങനെ ജോലി കണ്ടെത്താം എന്ന SBS മലയാളത്തിന്റെ പോഡ്കാസ്റ്റ് പരമ്പരയുടെ 2nd part നമ്മൾ ഇപ്പോൾ കേട്ടത്. റെസ്യൂമേ തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത്. ഈ പരിപാടി ഇഷ്ടമായെങ്കിൽ ശ്രോതാക്കൾ ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത്. മാത്രമല്ല ഈ പോഡ്കാസ്റ്റ് പരമ്പരയിലെ വരും പോഡ്കാസ്റ്റുകൾക്കായും കാത്തിരിക്കുക. അടുത്തയാഴ്ച ഇതിന്റെ 3rd ലഭ്യമായിരിക്കും. SBS മലയാളം വെബ്സൈറ്റിലും ഫേസ്ബുക്ക് പേജിലും SBS റേഡിയോ ആപ്പിലും iTunes ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലുമെല്ലാം SBS മലയാളം പോഡ്കാസ്റ്റുകൾ ലഭ്യമായിരിക്കും.
SBS മലയാളം പരിപാടികൾ നിങ്ങൾക്ക് ഇഷ്ടമായോ എങ്കിൽ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്.
Hear more stories in your language by visiting sbs.com.au.